SBS മലയാളം വ്യാഴാഴ്ചകളിൽ രാത്രി 8 മുതൽ 9 വരെയും ഞായറാഴ്ചകളിൽ രാത്രി 9 മുതൽ 10 വരെയും അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ പരിപാടി കേൾക്കാം എപ്പോൾ വേണമെങ്കിലും.
അഭിനന്ദനങ്ങൾ സീമ ശ്രീകുമാർ. സൗത്ത് ഓസ്ട്രേലിയയിൽ ഗവർണറുടെ മൾട്ടി കൾച്ചറൽ അവാർഡ് നേടിയിരിക്കുന്ന ഈ വർഷത്തെ ഏക മലയാളിയായി മാറിയതിന്.
താങ്ക് യു ഡിജു. പിന്നെ എല്ലാ മലയാളി ശ്രോതാക്കൾക്കും എന്റെ നമസ്കാരമുണ്ട്. പിന്നെ ഈ അവസരം ഒരുക്കി തന്ന ഡിജുവിനും SBS റേഡിയോ മലയാളത്തിനും എന്റെ വളരെയധികം നന്ദിയുണ്ട്.
ഓക്കെ, എന്തായാലും ആദ്യം തന്നെ എന്താണ് ഈ മൾട്ടി കൾച്ചറൽ അവാർഡ്? ഗവർണറുടെ മൾട്ടി കൾച്ചറൽ അവാർഡ് എന്ന് പറയുമ്പോൾ എന്താണ്, അല്ലെങ്കിൽ എന്ത് കാര്യങ്ങൾ പരിഗണിച്ചിട്ടാണ് ഈ അവാർഡ് നൽകിയിരിക്കുന്നത് കാര്യം ഒന്ന് വിശദീകരിക്കാമോ?
ഇത് എനിക്കിപ്പം കിട്ടിയ അവാർഡ് എന്ന് വെച്ചാല് ഗവർണേഴ്സ് മൾട്ടി കൾച്ചറൽ അവാർഡ് ഫോർ കമ്മ്യൂണിറ്റി സെക്ടർ ഇൻഡിവിജ്വൽ 2015 ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇത് എവ്രി ഇയർ എല്ലാ കൊല്ലവും ഇത് നടത്തുന്നതാണ് ഗവർണറിന്റെ ഈ മൾട്ടി കൾച്ചറൽ അവാർഡ്സ്. അപ്പം ഇതിന്റെ അകത്ത് പല കാറ്റഗറീസ് ഉണ്ടാവും. അപ്പൊ എന്റെ കാറ്റഗറി എന്ന് വെച്ചാൽ കമ്മ്യൂണിറ്റി സെക്ടർ ആയിരുന്നു ഇൻഡിവിജ്വൽ അവാർഡ്. അതിന്റെ അകത്ത് എന്ന് വെച്ചാൽ ഈ എഡ്ലൈഡിൽ നമ്മൾ മൈഗ്രേറ്റ് ചെയ്തതിന്റെ ശേഷം ഞാൻ ചെയ്ത വർക്ക്, പിന്നെ ഞാൻ ചെയ്യുന്ന റേഡിയോയിലെ വോളണ്ടറി സർവീസ്, പിന്നെ WEയിലെ ഹിന്ദി പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങളും അതൊക്കെ വെച്ചിട്ടുള്ള ഒരു സമ്മറി ചെയ്തിട്ടുള്ള അവാർഡാണ് ഇത്.
എന്തൊക്കെ കാര്യങ്ങളാണ് സീമ ശ്രീകുമാർ ചെയ്യുന്നതെന്ന കാര്യം ഒന്ന് വിശദീകരിക്കുമോ?
അത് പറയാം. നമ്മൾ ആക്ച്വലി ഞാൻ എന്റെ ഭർത്താവിന്റെ കൂടെ ഇവിടെ എഡ്ലൈഡിലേക്ക് വന്ന 1998 എന്നിട്ട് 1999 മുതൽ തന്നെ ഞാൻ ഇവിടുത്തെ ഓൾമോസ്റ്റ് എല്ലാ ഇന്ത്യൻ അസോസിയേഷൻസിലും ഇങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട്. കമ്മിറ്റി മെമ്പർ ആയിട്ട് അല്ലെങ്കിൽ ഓർഡിനറി മെമ്പർ അല്ലെങ്കിൽ മാനേജ്മെന്റ് മെമ്പർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം എന്താ പറയുക, മലയാളി അസോസിയേഷൻ എല്ലാവർക്കും അറിയുന്നതാണ്, എഡ്ലൈഡ് മെട്രോപൊളിറ്റൻ മലയാളി അസോസിയേഷൻ. അതിന്റെ ഇപ്പം കറന്റ് വൈസ് പ്രസിഡന്റ് ആണ് ഞാൻ. അല്ലാതെ തന്നെ നമ്മൾ വന്ന ആ സമയത്ത് ഞാൻ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ. പിന്നെ ശ്രുതി എഡ്ലൈഡ് എന്ന് പറയുന്ന വേറെ, പിന്നെ റസിക് രഞ്ജിനി അങ്ങനെ പറയുന്ന വേറെ, പിന്നെ ഓസ്ട്രേലിയൻ ബോളിവുഡ് ക്ലബ് എന്ന് പറയുന്നത് അവിടെ അങ്ങനെയും അവിടുത്തെ സെക്രട്ടറി ആയിട്ടും പിന്നെ അല്ലാതെ അവിടുത്തെ ആക്ച്വൽ ലോക്കൽ സിംഗർ ആയിട്ടും കൂടി വർക്ക് ചെയ്യുന്നതാണ്. പിന്നെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി റേഡിയോ ആണ് ഇവിടുത്തെ നമ്മുടെ റേഡിയോ, EBI FM 103.1 ഇന്ത്യൻ കമ്മ്യൂണിറ്റി റേഡിയോ. അവിടെ നമ്മൾ എല്ലാവരും വോളണ്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, കുറെ റെക്കോർഡിസ്റ്റും പ്രസന്റേഴ്സും. അപ്പം അതിൻ്റെ അകത്ത് ഞാൻ ഹിന്ദി പ്രോഗ്രാംസ് പ്രസന്റ് ചെയ്യും. അപ്പൊ അതിൻ്റെ അകത്ത് ആക്ച്വലി ഇപ്പം റീസെന്റ്ലി നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ, ഞാനിപ്പം സൈപോളിലാണ് വർക്ക് ചെയ്യുന്നത്, SA പോലീസിൽ അഡ്മിൻ ഓഫീസർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു ഇന്ത്യൻ പോലീസ് ഓഫീസറിനെ കൂട്ടിയിട്ട് ഞാൻ ഒരു ക്രൈം പ്രിവെൻഷൻ സെക്ഷൻ പറഞ്ഞിട്ട് ഒരു ചെറിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്തു. അതിന്റെ എപ്പിസോഡ്സ് എന്ന് വെച്ചാല് ദേ ഓൾ ആർ കറന്റ് ടോപ്പിക്സ് ലൈക്ക് യുനോ പേഴ്സണൽ സേഫ്റ്റി, ഹൗസ് വെക്കേഷൻ സേഫ്റ്റി, ഹൗസ് സേഫ്റ്റി, പിന്നെ ഡ്രിങ്ക് ഡ്രൈവിംഗ്, ഡ്രഗ് ഡ്രൈവിംഗ്, ബൈസിക്കിൾ സേഫ്റ്റി, അതൊക്കെയാണ് ഇപ്പോഴത്തെ കറന്റ് ടോപ്പിക്സ് ആണ് അതിൻ്റെ അകത്ത് സംസാരിക്കുന്നത്. അപ്പം അങ്ങനെ ഞാൻ സേപോളിന് നമ്മുടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ആയിട്ട് കണക്ട് ചെയ്തു. അതൊരു മെയിൻ തിങ് ആയിരുന്നു ഈ അവാർഡ് കിട്ടാനുള്ള ഒരു മെയിൻ കാരണം അതായിരുന്നു. അല്ലാതെ അത് കഴിഞ്ഞിട്ട് എന്റെ ബാക്കി റേഡിയോ പ്രവർത്തനങ്ങളും ബാക്കി അസോസിയേഷൻ പ്രവർത്തനങ്ങളും, പിന്നെ മെയിൻ ആയിട്ട് ഇപ്പോൾ റീസെന്റ്ലി ചെയ്തത് എഡ്ലൈഡ് മെട്രോപൊളിറ്റൻ അസോസിയേഷനിലെ വൈസ് പ്രസിഡന്റ് ആയിട്ട് ഇലക്ഷനിൽ ജയിച്ചതിന്റെ ശേഷം ഞാനൊരു വിമൻസ് വിങ്, നമ്മുടെ വനിത വിങ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് നമ്മുടെ മലയാളി വനിതകൾക്ക് എന്നുവെച്ചാൽ എൽഡർലി വനിതകൾ മുതൽ ടീനേജേഴ്സ് വരെയുള്ള എല്ലാ ഫീമെയിൽ മെമ്പേഴ്സിനും വന്നിട്ട് ജോയിൻ ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് ഒരു ഒരു 2-3 hours നമ്മള് കൊല്ലത്തിൽ 4 times ക്വാർട്ടർലി മീറ്റിംഗ് ആണ്, ഒരു ഇവന്റ് പോലെ. എന്നിട്ട് എല്ലാരും കൂടി മീറ്റ് ചെയ്യുക, കുറച്ച് ലീഡർഷിപ്പ് ക്വാളിറ്റീസ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക, കുറച്ച് നല്ല പോസിറ്റിവിറ്റി അവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ഒരു സന്തോഷത്തോടെ പിരിയാം. അപ്പൊ അതൊക്കെ ഇത് ഈ അവാർഡിൽ ഇൻക്ലൂഡഡ് ആണ്.
ഇതില് ആരിൽ നിന്നായിരുന്നു അവാർഡ് ഏറ്റുവാങ്ങിയത്?
ഇത് നമ്മുടെ ഇവിടുത്തെ ഗവർണർ ഹിസ് എക്സലൻസി ഹ്യൂവാൻ ലീ അയോ അവരടുത്തുനിന്നായിരുന്നു വാങ്ങിയത്.
ഓക്കേ, ഇതിൽ ഇപ്പൊ പറഞ്ഞു വന്നപ്പോ തോന്നിയൊരു കാര്യം, മലയാളി ആണെങ്കിലും ഹിന്ദി ഭാഷയ്ക്ക് വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങളാണ് കൂടുതൽ പരിഗണിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. ഒരുപക്ഷെ മലയാളികൾക്ക് വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങളെക്കാൾ കൂടുതൽ. അപ്പൊ എന്തുകൊണ്ട് അങ്ങനെ ഒരു ഹിന്ദി ഭാഷയിലേക്ക് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ്, അല്ലെങ്കിൽ റേഡിയോ അവതാരക എന്ന രീതിയിൽ പോലും മലയാളമല്ല ഹിന്ദി ചെയ്യുന്നുണ്ട്, അതെന്താ കാര്യം?
ഹിന്ദി അത് പറയാം. പക്ഷെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഈ ഇന്ത്യൻ കമ്മ്യൂണിറ്റി റേഡിയോയിൽ നമ്മൾ ഒരു 1 hour പ്രോഗ്രാം പ്രസന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ലാസ്റ്റ് 10 നമ്മൾ റീജിയണൽ സെക്ഷനിന് ഡിവോട്ട് ചെയ്യും. അപ്പൊ ഞാൻ പ്രസന്റ് ചെയ്യുന്ന സമയത്തെല്ലാം ഞാൻ ഒരു രണ്ടോ മൂന്നോ മലയാളം പാട്ടോ ഒരു തമിഴ് പാട്ടെല്ലാം വെച്ച് ഒരു കുറച്ചൊരു സൗത്ത് ഇന്ത്യൻ ടച്ച് കൊടുത്ത് ഒരു ചെറുങ്ങനെ ആരെങ്കിലും ഒന്ന് എന്തെങ്കിലും ഒരു കവിത എല്ലാം പറഞ്ഞ, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു കുറച്ച് എന്താ പറയാ ഒരു ലൈൻ മലയാളം എല്ലാം പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. മലയാളം തീരെ ചെയ്തില്ല എന്നൊന്നുമില്ല. പക്ഷേങ്കിൽ ഹിന്ദി ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാല് ഞാൻ സെൻട്രൽ സ്കൂൾ സ്റ്റുഡന്റ് ആണ്, പപ്പ ആർമിയിലായതുകൊണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് എം എ ഹിന്ദി എടുത്തിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ റാങ്കോടെ പാസ്സായ ആളാണ്. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ വന്നിട്ടും ഇന്ത്യൻ അസോസിയേഷനായിട്ട് വളരെ അടുത്ത് പ്രവർത്തിച്ച ഒരാളാണ്. എന്താണെന്ന് വെച്ചാല് ഹിന്ദി നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ കമ്മ്യൂണിറ്റി റേഡിയോയിലും ഇത്രമാത്രം പ്രവർത്തിക്കാൻ കാരണം. എന്താ വെച്ചാൽ ഹിന്ദി നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നതായതുകൊണ്ട്.
പിന്നെ സാധാരണ അങ്ങനെ മലയാളികളോട് വന്നു കഴിഞ്ഞാലും ഹിന്ദി ഭാഷയിൽ റേഡിയോ അവതരിപ്പിക്കുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പോകുന്ന വളരെ അപൂർവമായിരിക്കുമല്ലോ. കൂടുതലും മലയാളത്തിലായിരിക്കും ചെയ്യുന്നത്, പക്ഷേ ഹിന്ദിയിലേക്ക് പോകുന്ന വളരെ അപൂർവമായിരിക്കുമല്ലോ അല്ലേ?
അതെ 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 ആണ്. പക്ഷെങ്കിൽ എന്നാലും ഈ നോർത്ത് നിന്നെല്ലാം വരുന്ന നമ്മുടെ മലയാളി ഫാമിലീസ് ഉണ്ട്, മുംബൈ നിന്നെല്ലാം വരുന്ന ആൾക്കാരുണ്ട്. അവരും ചില സമയത്ത് പ്രസന്റ് ചെയ്യാൻ വരാറുണ്ട്. പക്ഷെങ്കിൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പ്രസന്റിങ്ങും റെക്കോർഡിങ്ങും ചെയ്യുന്നുണ്ട് റേഡിയോയില്. പിന്നെ WEA എന്ന് പറയുന്നൊരു ഒരു വർക്കേഴ്സ് എഡ്യൂക്കേഷൻ അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ഈ നമ്മുടെ അഡൽട്ട് പീപ്പിളിന് ജസ്റ്റ് ഒരു എന്താ പറയാ ലീഷർ ഇവരെ ഹോബീസ് എല്ലാം ചെയ്യുന്നവര് പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പൊ അവിടെ ഈ ഹിന്ദി ലാംഗ്വേജ് ഇവര് ഓഫർ ചെയ്യും. അപ്പൊ ഞാനതൊരു ഓൾമോസ്റ്റ് 10 years ആയി ഞാൻ അവിടെ ലോക്കൽ ഓസീസ് എന്ന് വെച്ചാൽ വൈറ്റ് ഓസീസിനെ ഞാൻ പഠിപ്പിച്ചുകൊണ്ടുവരുന്നു. ഈ വൈറ്റ് ഓസീസ് എന്ന് വെച്ചാൽ ചിലപ്പം അവരെ പാർട്ട്നേഴ്സോ അല്ലെങ്കിൽ സ്പൗസ് ഫിയാൻസെ അവര് ചിലപ്പോൾ ഇന്ത്യൻസ് ആയിരിക്കും, അല്ലെങ്കിൽ എന്താ പറയാ എന്തെങ്കിലും ഒരു ഇന്ത്യൻ കണക്ഷൻ ഉള്ള കൂട്ടർ ഇങ്ങനെ ഹിന്ദി പഠിക്കണം, ഹിന്ദി അറിയാൻ വേണ്ടിട്ട് വരുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവര് വരും. അബൌ 18 years old. എനിക്ക് ഒരു പ്രാവശ്യം എന്റെ ക്ലാസ്സിൽ 18 year old ഒരു ബോയ് ഉണ്ടായിരുന്നു, അതേസമയം 81 year old ഒരു നല്ല എന്താ പറയാ എൽഡർലി ജെന്റിൽമാൻ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഹിന്ദി പഠിപ്പിക്കലുണ്ട്. അപ്പം പിന്നെ മാത്രമല്ല ഒരു സാഹിത്യം എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു പ്രേയർ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അവിടെയും കോൺവെർസേഷണൽ ഹിന്ദി ഞാൻ സാഹിത്യം മെമ്പേഴ്സിന് പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു 3 terms പഠിപ്പിച്ചിട്ടുണ്ട് ലാസ്റ്റ്.
ഇതോടൊപ്പം മറ്റൊരു കാര്യം, ഈ അവാർഡ് പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടുള്ള പ്രസ് റിലീസിൽ കണ്ട ഒരു കാര്യം, ഗവർണറുടെ വിമൻസ് ഓണർ റോളിൽ അടുത്ത കാലത്ത് റീസെന്റ് അഡീഷൻ ആണ് സീമ എന്ന് ഇവിടെ പറയുന്നുണ്ട്. എന്താണ് ഈ ഗവർണറുടെ വിമൻസ് ഓണർ റോൾ എന്ന് പറയുന്നത്? അതിലെന്താ, എങ്ങനെയാണ് അതിലേക്ക് എത്തിയത്?
അത് വിമൻസ് ഓണർ റോൾ അത് എനിക്ക് തോന്നുന്നത് 2 years ഒരു പ്രാവശ്യം കൊടുക്കുന്നതാണ്. അപ്പൊ അത് 2013 ഞാൻ അതിന്റെ അകത്ത് ഇൻക്ലൂഡഡ് ആയിരുന്നു. അതിന്റെ അകത്ത് ഒരു 20 ladies ഓൾ ഓവർ സൗത്ത് ഓസ്ട്രേലിയ ദേ ഗെറ്റ് ദിസ് അവാർഡ്. പിന്നെ ലാസ്റ്റ് ടൈം 2013 അവർക്ക് ഒരു 70 ആപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. അതിന്റെ അകത്ത് നിന്ന് 20 സെലക്ട് ചെയ്തിട്ട് അതിന്റെ അകത്ത് നിന്ന് ഫോർച്ചുനേറ്റ്ലി ഐ വാസ് വൺ ഓഫ് ദം. പിന്നെ അത് ഞാൻ ഏറ്റു വാങ്ങിയത് ഗവർണർ, ഇതിന് മുന്നത്തെ ഗവർണർ ആയിരുന്നു. അത് ഒരു ഒരു ലേഡീന്റെ കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് മൾട്ടി കൾച്ചറൽ സൊസൈറ്റി ഓഫ് സൗത്ത് ഓസ്ട്രേലിയ അതായിരുന്നു. അപ്പം ബേസിക്കലി അതും ഇതും സിമിലർ ആണെങ്കിലും ഒരു വിമൻ ഒരു എന്താ പറയാ അതിന്റെ അകത്ത് 20 അവാർഡ് വാങ്ങി 20 വിമൻ ആണ്, വിമൻസ് ഓണർ റോൾ ആണ് അത്. അപ്പൊ അത് നമ്മള് ഒരു വിമന്റെ കോൺട്രിബ്യൂഷൻ അവര് അംഗീകരിച്ച ഒരു ഇതായിരുന്നു, അവാർഡായിരുന്നു അത്. പക്ഷെ ബേസിക്കലി പറയുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ആ പറഞ്ഞ സാധനങ്ങൾ തന്നെയാണ് ഇതിൻ്റെ അകത്ത് ഉള്ളതെങ്കിലും ഇതിൻ്റെ അകത്ത് കുറച്ചും കൂടി പുതിയതുണ്ടെന്ന് വെച്ചാൽ ഞാൻ റേഡിയോയില് സേപോളുമായിട്ട് കണക്ഷൻ ഉള്ളതും അതെല്ലാം ഇപ്പം ആഡ് ചെയ്തതാണ്.
തീർച്ചയായും. എന്തായാലും ഇപ്പോൾ ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ ഈ ഒരു അവാർഡ് നേടിയതിനൊപ്പം തന്നെ ഇത്രയും വിശദാംശങ്ങൾ പങ്കുവച്ചതിന് വളരെയധികം നന്ദി ശ്രീമതി സീമ ശ്രീകുമാർ.
ഡിജു, ഈ അവസരത്തിൽ ഞാൻ ഒരു ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. എനിക്ക് പ്രത്യേകിച്ച് കുറച്ച് ആൾക്കാരോട് താങ്ക്സ് പറയാനുണ്ടായിരുന്നു ഇതിന് വേണ്ടിയിട്ട്. എന്നെ നോമിനേറ്റ് ചെയ്ത എന്റെ ബോസിനും പിന്നെ എന്റെ കൊളീഗ്സിനും പിന്നെ എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അവരോടും, പിന്നെ എസ്പെഷ്യലി എനിക്ക് പറയാനുള്ളത് എന്റെ ഹസ്ബൻഡിനോടാണ്, ശ്രീകുമാർ ശ്രീയേട്ടനോടാണ്, പിന്നെ മക്കളോടും കൂടിയാണ്. അപ്പോൾ അതും കൂടി ഒന്ന് പറയണം എന്ന്
വിചാരിച്ചായിരുന്നു.
താങ്ക് യു.
SBS മലയാളം റേഡിയോ പരിപാടികൾ ആസ്വദിക്കാറുണ്ടോ? റേഡിയോയ്ക്കപ്പുറം ഓൺലൈനിലും നമുക്ക് ഈ ചർച്ചകൾ തുടരാം. SBS മലയാളം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അവിടെ രേഖപ്പെടുത്താം. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.